2001 സെപ്റ്റംബർ 11 രാവിലെ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണം ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവിതങ്ങളെ ബാധിച്ചു. മനുഷ്യരാശിയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഭീകരവാദം എന്ന അപകടത്തെ ഭീകരമായ ആ പാതകം തുറന്നു കാണിച്ചു. ഭീകരത മനുഷ്യത്വത്തിന് നേർക്കുള്ള അതിക്രമമാണ്. അത് നിരപരാധികളെ ഉന്നം വയ്ക്കുന്നു. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നിരപരാധികളെ വകവരുത്തി പൊതുസമൂഹത്തിൽ ഭയം വളർത്തുകയാണ് ഇതിന്റെ ഉദ്ദേശം. പല തത്വശാസ്ത്രങ്ങളും ഭീകരവാദത്തെ ആശ്രയിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം നയിച്ച് ആയിരക്കണക്കിന് ആളുകളെ കഴുത്തറക്കുവാൻ ഗില്ലറ്റിനിലേക്ക് അയച്ച ജാക്കോബിൻസാണ് ഭീകരതയുടെ ദിനങ്ങൾ എന്ന ആശയത്തിലൂടെ ഭീകരവാദം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അമേരിക്കയിൽ പിറവിയെടുത്ത കൂക്ലസ് ക്ലാൻ എന്ന വർഗീയ പ്രസ്ഥാനം 1870 മുതൽ തന്നെ ആയിരക്കണക്കിന് നിരപരാധികളെ അവർ കറുത്തവർഗക്കാരായതുകൊണ്ട് മാത്രം നിഷ്കരുണം പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയുമുണ്ടായി. ആയിരത്തി തൊള്ളായിരത്തി 1930s നാസി ജർമ്മനിയിൽ വർഗീയ ഭീകരത രാഷ്ട്രനയത്തിന്റെ ഭാഗമായി മാറി. തങ്ങൾക്കെതിരാണെന്ന് അവർ കരുതിയ ഓരോരുത്തർക്കുമെതിരെ നാസികൾ ഭീകരനയം പ്രയോഗിച്ചു. അക്കാലത്ത് തന്നെ മറ്റൊരു തത്വശാസ്ത്രം രാഷ്ട്രഭീകരത പ്രയോഗിക്കുകയുണ്ടായി. സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിന്റെ ക്രൂരമായ വാഴ്ചക്കാലത്ത് പ്രത്യയശാസ്ത്രത്തിന് എതിരാണെന്ന കാരണം പറഞ്ഞ് 40 ദശലക്ഷം പേരെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നൊടുക്കിയിരുന്നു. അതിനുശേഷം 1960s യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭീകരത തലപൊക്കുകയുണ്ടായി. രാഷ്ട്രങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രക്തം ചിന്തുവാൻ തുടങ്ങി. ഇറ്റലിയിലെ റെഡ് ബ്രിഗേഡുകളും ജർമ്മനിയിലെ റെഡ് ആർമിയിലെ വിഭാഗങ്ങളും നിരവധി ബോംബാക്രമണങ്ങളും സായുധ കലാപങ്ങളും കൊലപാതകങ്ങളും നടത്തുകയുണ്ടായി. വിഘടനവാദ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് ഭീകരത തുടർന്ന് കൂടുതൽ നിഷ്ഠൂരമായ പ്രസ്ഥാനങ്ങളുടെ പിറവിക്ക് കാരണമായി. സ്പെയിനിൽ രൂപം കൊണ്ട ETA 30,000 വരുന്ന തുർക്കികളെ അതിക്രൂരമായി തലയറുത്തുകൊന്ന തുർക്കിയിലെ PKK എന്നീ സംഘടനകൾ ക്രൂരമായ ഇത്തരം കമ്മ്യൂണിസ്റ്റ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വംശീയതയും ഫാസിസവും കമ്മ്യൂണിസവും ഒടുവിൽ ഭീകരവാദത്തിൽ എത്തിച്ചേരുന്നത് തികച്ചും സ്വാഭാവികമാണ്. കാരണം ഈ തത്വശാസ്ത്രങ്ങൾ ഓരോന്നും സംഘർഷം, അക്രമം എന്നിവ മനുഷ്യന്റെ സഹജമായ പെരുമാറ്റത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവയാണ്. വംശീയ ഫാസിസ്റ്റ് സിദ്ധാന്തങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഭീകരതയെ എക്കാലവും ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പോന്നു. ഭീകരതയുടെ മറ്റൊരു രൂപം സമീപകാലത്ത് ചിലരുടെ അജണ്ടയുടെ ഭാഗമാകുകയുണ്ടായി. തികച്ചും വികലമായ ഒരു ആശയമാണിത്. ആ ആശയത്തിന്റെ പേരാണ് ഇസ്ലാമിക ഭീകരത. ആശയം വികലമാണെന്ന് പറയാൻ കാരണം ഇസ്ലാമിൽ ഭീകരതയ്ക്ക് സ്ഥാനമേതുമില്ല എന്നതു തന്നെയാണ്. ലോകത്ത് ശാന്തിയും സാഹോദര്യവും നിലനിർത്തുവാൻ ഖുർആനിൽ ദൈവം മനുഷ്യരോട് നിഷ്കർഷിക്കുന്നു. ഇസ്ലാമിക മൂല്യങ്ങൾ ഭീകരതയ്ക്കുള്ള കാരണമല്ല, മറിച്ച് അതിനുള്ള പരിഹാരമാണ്. മിസ്റ്റർ അദ്നാൻ ഒക്തർ ഒരു ഡച്ച് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയം വിപുലമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ അതിക്രമമോ അടിച്ചമർത്തലോ ഇല്ല. ഞാൻ സാത്താനിൽ നിന്നും രക്ഷപ്രാപിക്കുന്നത് ഇസ്ലാമിലാണ്. ഖുർആനിൽ വളരെ വ്യക്തമായി ഇത് ബോധിപ്പിക്കുന്ന ഒരു സൂക്തമുള്ളത് ഇപ്രകാരമാണ്: മതത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ബലപ്രയോഗവുമില്ല. അത് ദൈവത്തിന്റെ ആധികാരികമായ പ്രഖ്യാപനമാണ്. മതത്തിൽ യാതൊരുവിധ ബലപ്രയോഗവുമില്ല. സ്നേഹവും സഹാനുഭൂതിയും ഇസ്ലാമിൽ ഉന്നതമായി പരിഗണിക്കപ്പെടുന്നു. ഇസ്ലാമിൽ കൊലപാതകത്തിനുള്ള ശിക്ഷ കണ്ണിന് കണ്ണ് എന്ന നിലയിലാണ്. പക്ഷേ തൊട്ടടുത്ത വചനത്തിൽ പരമകാരുണികനായ ദൈവം വെളിപ്പെടുത്തുന്നു: നിങ്ങൾക്ക് ഏറെ പുണ്യം ലഭിക്കുന്നത് തെറ്റുകളെ പൊറുക്കുമ്പോഴാണ്. ഏറെ പുണ്യം ലഭിക്കുവാൻ സാധ്യതകൾ ഉണ്ടെന്നിരിക്കെ ഒരു മുസ്ലിമിന് കുറഞ്ഞ പുണ്യം ലഭിക്കുന്ന യാതൊരു നടപടിയും തെരഞ്ഞെടുക്കുവാൻ ആകില്ല. ആയതിനാൽ കൊലയാളിയോടുപോലും അവന് പൊറുക്കുവാനാകും. ഇത്തരമൊരു മതത്തിൽ പിന്നെ എങ്ങനെയാണ് അക്രമത്തിന് സ്ഥാനമുണ്ടാകുന്നത്? പൊറുക്കുവാൻ അത്രമാത്രം പഠിപ്പിക്കുന്ന സഹാനുഭൂതിയിൽ അധിഷ്ഠിതമായ ഒരു മതത്തിൽ എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാകുക? ഇതര വിശ്വാസികളുമൊത്ത് ഇടപെടുമ്പോൾ മുസ്ലിംകൾ വിശുദ്ധമായ ധാർമ്മിക മൂല്യങ്ങൾ അവരുമായി പങ്കുവെക്കുന്നു. ഇതര വിശ്വാസികളുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ഉത്തരവാദിത്തമാണ്. ഒരു ഖുർആൻ വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യവംശത്തിനു വേണ്ടി നിയോഗിതരായ ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വചനത്തിൽ, മുസ്ലിംകൾ തങ്ങളോട് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരോട് പോലും നന്മയോടെ പ്രതികരിക്കണമെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റ ബന്ധു എന്നോണമായിത്തീരുന്നു. ലോകത്തെ എല്ലാ പ്രതികാരത്തിന്റെയും നിദാനങ്ങളായ രക്തച്ചൊരിച്ചിലും യുദ്ധവും അഴിമതിയും ദൈവം നിന്ദിച്ച പൈശാചികമായ തെറ്റുകളാണ്. ഇത്തരം ക്രൂരതകൾ കാണിക്കുന്നവരെ കുറിച്ച് ഖുർആനിൽ ദൈവം പറയുന്നുണ്ട്: ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരിൽ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ. അത്തരക്കാർക്ക് തന്നെയാണ് വേദനയേറിയ ശിക്ഷയുള്ളതും. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരെ വധിക്കുന്നത് കൊടും പാതകമാണ്. അതിക്രൂരമായ അത്തരം നടപടികളെക്കുറിച്ച് ഖുർആനിൽ വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരുടെ ജീവന് ഖുർആൻ നൽകിയിരിക്കുന്ന പ്രാധാന്യം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം മുതൽക്കുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ ഉടനീളം കാണാം. മുഹമ്മദ് നബി നിരപരാധികളായ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് ഉയർന്ന പരിഗണന നൽകുകയുണ്ടായി. സ്വയം പ്രതിരോധത്തിനല്ലാതെ ഒരു യുദ്ധവും പ്രവാചകൻ തുടങ്ങി വച്ചിരുന്നില്ല. ഒരിടവും കൊള്ളയടിക്കപ്പെടാതിരിക്കുവാനും ദേവാലയങ്ങളും സിനഗോഗുകളും ബഹുമാനിക്കപ്പെടുവാനും നിഷ്കളങ്കരായ ഒരു നിരപരാധി പോലും വേദനിക്കപ്പെടാതിരിക്കുവാനും യുദ്ധവേളകളിൽ പ്രവാചകൻ തന്റെ പടത്തലവന്മാർക്ക് കൽപ്പനകൾ നൽകുകയുണ്ടായി. ഇസ്ലാമിന്റെ ചരിത്രത്തിലുടനീളം ഈ നീതിയും സഹിഷ്ണുതയും അന്തർലീനമാണെന്ന് കാണാം. മാത്രമല്ല, അക്കാലത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ സഹജമായിരുന്ന ശാന്തിയും സഹിഷ്ണുതയും യൂറോപ്പിലെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് കാണാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കരുതുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ലോകമെങ്ങുമുള്ള തിന്മകൾക്കെതിരെ പോരാടുകയും എന്നത് ഓരോ മുസ്ലിമിന്റെയും കർത്തവ്യമാണ്. ഈ തിന്മകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലെ മഹാവിപത്താണ് ഭീകരവാദം. യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്കരായ സാധാരണക്കാരെ ഭീകരവാദം ഉന്നം വയ്ക്കുന്നു. കുട്ടികളെ അത് ദയയില്ലാതെ കൊന്നൊടുക്കുന്നു. മറ്റു ചിലരെ അനാഥരാക്കുന്നു. നഗരങ്ങളെ അഥവാ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നു. അതോടൊപ്പം കുടുംബങ്ങളെ മൊത്തം ഇല്ലാതാക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് ദുരിതങ്ങൾ വിതയ്ക്കുന്നു. ഭീകരത ചിലപ്പോൾ ക്രിസ്ത്യാനികളെയും മറ്റു ചിലപ്പോൾ മുസ്ലിങ്ങളെയും മറ്റൊരു വേളയിൽ ജൂതന്മാരെയും ഹിന്ദുക്കളെയും ആക്രമിക്കുന്നു. മതത്തിനു വേണ്ടി എന്ന വ്യാജേന കൊലപാതകങ്ങൾ നടത്തുന്നതിനും മാത്രമല്ല മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മതത്തെ കളങ്കപ്പെടുത്തുവാനും ഭീകരവാദികൾ ശ്രമിക്കുന്നു. ഖുർആൻ വായിച്ചവരും ഹൈന്ദവ വേദങ്ങൾ വായിച്ചവരും ജൂതവേദഗ്രന്ഥമായ തൗറ വായിച്ചവരും ക്രിസ്ത്യൻ വേദസത്യങ്ങൾ തിരിച്ചറിയുന്നവരുമായ ജനങ്ങൾ മനുഷ്യസ്നേഹവും ദൈവത്തോടുള്ള ഭയബഹുമാനവും മനസ്സിൽ നിറച്ച് മറ്റുള്ളവരോട് സത്യസന്ധരായിരിക്കേണ്ടത് പരമപ്രധാനമാണ്. കാര്യമതായിരിക്കെ ദൈവത്തോട് സ്നേഹമുള്ളവർക്ക് കൃത്യവും ഉത്കൃഷ്ടവുമായ പ്രതിഫലം അതിനെ തുടർന്ന് ലഭ്യമാകുന്നതാണ്. ഉദാഹരണത്തിന്, ക്രിസ്ത്യൻ വേദസമ്പ്രദായങ്ങളെ ദുർവ്യാഖ്യാനിച്ച പലരും പണ്ടുകാലത്ത് ധാരാളം മനുഷ്യക്കുരുതികൾ ചെയ്യുകയുണ്ടായി. അവർ കൂട്ടക്കശാപ്പുകളിലൂടെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. അത് വേദവാക്യങ്ങളെ ദുർവ്യാഖ്യാനിച്ചതിന്റെ ഫലമാണ്. ഇത് ജൂതമതസ്ഥർക്കും ബാധകമാണ്. അവർ വേദപുസ്തകമായ തൗറയെ ദുർവ്യാഖ്യാനിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. ഭഗൽപൂർ, മുംബൈ, ഗുജറാത്ത് തുടങ്ങിയ നിരവധി വർഗീയ കലാപങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ഹിന്ദുത്വ വർഗീയവാദികൾ കൊന്നൊടുക്കിയത്. ഹൈന്ദവ വേദങ്ങളോ തൗറയോ ഗോസ്പലോ ഖുർആനോ ഇത്തരം അധാർമിക കൃത്യങ്ങൾക്ക് ആജ്ഞ നൽകുന്നില്ല എന്ന് കാണാവുന്നതാണ്. അവ പരസ്പരം സമാധാനവും സ്നേഹവും സാഹോദര്യവും പുലർത്തുവാൻ നമ്മോട് കൽപ്പിക്കുന്നവയാണ്. വംശീയവാദികളുടെയും ഫാസിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും രീതിയാണ് ഭീകരവാദം. ചുരുക്കി പറഞ്ഞാൽ മതമൂല്യങ്ങളിൽ നിന്നകന്ന് മതത്തെ നിഷേധിക്കുന്ന ഇത്തരം തത്വശാസ്ത്രങ്ങളുടെ രീതിയാണ് ഭീകരവാദം. മതത്തിൽ ഭീകരവാദത്തിന് സ്ഥാനമില്ല. ഖുർആൻ പറയുന്നതുപോലെ ദൈവം അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു വചനമുള്ളത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നവരെ കുറിച്ചാണ്. ഈ ഭൂമുഖത്ത് അധാർമികത വ്യാപിപ്പിക്കുന്നവരെ കുറിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാരോ അവർക്കാകുന്നു ശാപം. അവർക്കാണ് ചീത്തയായ പാരത്രിക ഭവനം. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ഒരു യഥാർത്ഥ മുസ്ലിമിന് ഭീകരവാദത്തിനെതിരെ പൊരുതുവാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട്. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും മതമാണ് ഇസ്ലാമെന്ന് ലോകത്തോട് വിളിച്ചു പറയാനും അവർക്കത് കാണിച്ചു കൊടുക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അതായത്, ഇസ്ലാം ഭീകരവാദത്തെ തള്ളിപ്പറയുന്നു.